2022 ജനുവരി 20 വ്യാഴാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായനക്കാർ പറയുന്നു. കനിയാത്തവർക്കെതിരെ ആര് നടപടിയെടുക്കും? ചെങ്ങന്നൂരിൽ നിന്നും ബാബുസേനൻ അരീക്കര എഴുതുന്നു. പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിനുള്ള പിന്നാക്കക്കാരുടെ 2.5 ലക്ഷം അപേക്ഷകൾ വഴിയാധാരമെന്ന ജനുവരി 14 കേരള കൗമുദി വാർത്തയും 15 ദൈവം കനിഞ്ഞാലും കനിയാത്ത പൂജാരികളെന്ന ശക്തമായ മുഖപ്രസംഗവും വായിച്ചു. വേറെയൊരു പത്രത്തിനും ഈ വിഷയം വാർത്തയായില്ല. പട്ടികജാതി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിന് പട്ടികജാതി വികസന വകുപ്പുണ്ട്, ആവശ്യത്തിന് ഉദ്യോഗസ്ഥരുമുണ്ട്. അതുകൊണ്ട് പട്ടികജാതി വിഭാഗം കുട്ടികൾക്ക് യഥാസമയം സ്കോളർഷിപ്പ് ലഭിക്കുന്നു. എന്നാൽ പിന്നാക്ക വിഭാഗത്തിലുള്ള കുട്ടികളുടെ അവസ്ഥ പരമ ദയനീയമാണ്. പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് രൂപീകരിച്ചെങ്കിലും ആവശ്യത്തിനുള്ള ഉദ്യോഗസ്ഥരോ ജില്ലാ ഓഫീസുകളോ ഇല്ലാത്തത് കഷ്ടമാണ്. പിന്നാക്ക വിഭാഗം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴി അയയ്ക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കാൻ പോലും ആരുമില്ല. പിന്നാക്ക വിഭാഗ വികസനത്തിന് ആവശ്യത്തിനുള്ള ഉദ്യോഗസ്ഥരാവുന്നതുവരെ പട്ടികജാതി വികസന വകുപ്പ് പിന്നാക്ക വിഭാഗത്തിന്റെ അപേക്ഷ കൈകാര്യം ചെയ്യണമെന്ന മന്ത്രിയുടെ നിർദ്ദേശം പോലും അംഗീകരിക്കാത്ത ഉദ്യോഗസ്ഥരുടെ നടപടി ധിക്കാരപരവും അപലപനീയവുമാണ്. സ്വർണാഭരണങ്ങൾ വാങ്ങുന്നവരെ ശിക്ഷിക്കരുത്. ഓൾ കേരള ഗോൾഡ് ആന്റ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എസ് അബ്ദുൾ നാസർ എഴുതുന്നു. സ്വർണാഭരണങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾ ബിൽ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് GST വകുപ്പ് നോട്ടീസ് അയച്ചു തുടങ്ങി. എറണാകുളം പെരുമാനൂർ ഉള്ള GST ഓഫീസിൽ ജനുവരി 19 ഹാജരാകാനാണ് തിരുവനന്തപുരത്തുള്ള ഉപഭോക്താവിന് നോട്ടീസ് അയച്ചത്. 20 പേർക്ക് ഇങ്ങനെ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. GST സെക്ഷൻ 70 പ്രകാരമാണ് നോട്ടീസുകൾ അയക്കുന്നത്. ബില്ലും തെളിവുകളും ഹാജരാക്കിയില്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ് 174, 175, 193, 228 എന്നീ വകുപ്പുകൾ പ്രകാരം ശിക്ഷാർഹമാണെന്നും സമൻസിലുണ്ട്. എന്നാൽ ഉപഭോക്താക്കൾക്കെതിരെ യാതൊരു നടപടിയും പാടില്ലെന്ന് അലഹബാദ് ഹൈക്കോടതി വിലക്കിയിട്ടുണ്ട്. സ്വർണാഭരണശാലകളിലെ പരിശോധനകളെ തുടർന്ന് ഉപഭോക്താക്കളെ കൂടി നോട്ടീസ് അയച്ച് ഭീഷണിപ്പെടുത്തുന്നത് എന്തിന്റെ പേരിലായാലും അംഗീകരിക്കാൻ കഴിയില്ല. സ്വർണാഭരണം വാങ്ങുന്ന ഉപഭോക്താക്കൾക്കെല്ലാം ഈ രീതിയിൽ സമൻസുകൾ അയച്ചു തുടങ്ങിയാൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉളവാകും. ഇത് സ്വർണാഭരണ മേഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. സ്വർണാഭരണങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് GST വകുപ്പിന്റെ നോട്ടീസ് ലഭിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. GST രജിസ്ട്രേഷൻ ഇല്ലാത്തവർക്ക് ഇത്തരത്തിലുള്ള നോട്ടീസുകൾ അയക്കുന്നത് അന്വേഷണത്തിന്റെ മറ്റെല്ലാ സാധ്യതകളും അടഞ്ഞതിന്റെ അവസാനമായിരിക്കണമെന്ന വ്യവസ്ഥ GST ഉദ്യോഗസ്ഥർ ഇവിടെ ലംഘിച്ചിരിക്കുകയാണ്. നിയമവിധേയമായ മാർഗത്തിലൂടെ സ്വർണാഭരണങ്ങൾ വാങ്ങുന്നവരെ ഇത്തരം കേസുകളിൽ കുടുക്കാനുള്ള GST ഉദ്യോഗസ്ഥരുടെ നീക്കം നിയമവിരുദ്ധമായ മാർഗത്തിലേക്ക് ഉപഭോക്താക്കളെ കൊണ്ടെത്തിക്കാനേ ഇടയാക്കൂ. ജനജീവിതം കത്തിമുനയിലോ? ശാസ്താംകോട്ടയിൽ നിന്നും ലതാ സുധാകരൻ എഴുതുന്നു. ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ കഷ്ടമാണ് കേരളത്തിൽ ജനത്തിന്റെ സുരക്ഷയെന്നായിട്ടുണ്ട്. ഗുണ്ടാവിളയാട്ടവും അക്രമവും കാരണം നാടിന്റെ സ്വൈര്യ ജീവിതം തകർന്നുകഴിഞ്ഞു. പോലീസിലെ വലിയൊരു ശതമാനം നിഷ്ക്രിയമാണെന്നതിന് പുറമെ ഗുണ്ടകൾക്കും ക്രിമിനലുകൾക്കും ഒത്താശ ചെയ്യുന്നവരുടെ എണ്ണവും സേനയിൽ വർദ്ധിക്കുകയാണ്. ഗുണ്ടാസംഘങ്ങളും ലഹരിമാഫിയയും കൊലവിളി നടത്തുന്ന ഈ നാട്ടിൽ ജനത്തിന്റെ സുരക്ഷ ആരുറപ്പാക്കുമെന്ന് അധികാരികൾ പറയണം. ഗുണ്ടകൾ ആക്രമിച്ചുകൊന്ന ചെറുപ്പക്കാരന്റെ ജഡം പോലീസ് സ്റ്റേഷന് മുന്നിൽ കൊണ്ടിട്ട് കൊലവിളി നടത്തുന്നിടം വരെ എത്തി നിൽക്കുന്നു സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം. ഈ അവസ്ഥയ്ക്ക് ആരാണ് ഉത്തരവാദി? മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് ഇത്രമേൽ കുത്തഴിഞ്ഞിട്ടും ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞു തള്ളുന്ന പ്രവണത ഉപേക്ഷിക്കണം. സംസ്ഥാനത്തിന്റെ സമാധാന ജീവിതം തിരിച്ചുപിടിക്കാൻ ഇനിയെങ്കിലും ശ്രമം ഉണ്ടാകണം.